ലോകത്ത് ഏറ്റവും ആവേശമുള്ള ക്രിക്കറ്റ് വൈരങ്ങളിലൊന്നാണ് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. ഇന്ത്യ പാക് പോരാട്ടം പോലുള്ള രാഷ്ട്രീയമോ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ആഷസ് പരമ്പര പോലുള്ള ചരിത്രകഥകളോ ഒന്നുമില്ലെങ്കിലും സമീപകാലത്തായി ഓരോ തവണ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്കും ഓസ്ട്രേലിയ ഇന്ത്യയിലേക്കും എത്തുമ്പോൾ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കാറുണ്ട്. ക്രിക്കറ്റ് ഫീൽഡിൽ കാണുന്ന അവിശ്വസനീയമായ പ്രകടനങ്ങളും തിരിച്ചുവരവുകളും ഹീറോയിസവും മാത്രമല്ല, കളിക്കപ്പുറമുള്ള പരസ്പര ആരോപണങ്ങളും കളിയാക്കലുകളും ചെളിവാരിയെറിയലുമെല്ലാം ഈ ആവേശം കൂട്ടാറാണ് പതിവ്. മാന്യന്മാരുടെ കളി എന്നൊക്കെയാണ് ക്രിക്കറ്റിന്റെ ചെല്ലപ്പേരെങ്കിലും ഇന്ത്യയും ഓസ്ട്രേലിയയും നേർക്കുനേർ വരുമ്പോൾ പാടത്തും പറമ്പത്തും ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളെപ്പോലെയാണ് കാര്യങ്ങൾ. തൊട്ടതിനും പിടിച്ചതിനും പരസ്പരം കുറ്റം പറയുന്ന പല്ലവി തുടങ്ങിയിട്ട് കുറേ കാലമായി. അതിന്റെ പാരമ്യതയിലെത്തിയിരിക്കുകയാണ് ഇത്തവണത്തെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ ഇന്ത്യൻ പര്യടനം. ആദ്യ ടെസ്റ്റിൽ പിച്ചിന്റെ ദുരവസ്ഥയായിരുന്നു ചർച്ചാവിഷയമെങ്കിൽ ബംഗളൂരുവിൽ നടന്ന രണ്ടാം ടെസ്റ്റോടെയാണ് അത് ടീമുകൾ തമ്മിലുള്ള പോർവിളിയായി വളർന്നത്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് ബാറ്റ് ചെയ്തപ്പോൾ മുഖം കൊണ്ട് ഗോഷ്ടികൾ കാണിച്ച് ഇന്ത്യൻ പേസർ ഇഷാന്ത് ശർമ്മയായിരുന്നു ടെസ്റ്റിലെ ആദ്യ വിവാദം സൃഷ്ടിച്ചത്. പിന്നാലെ DRS വിവാദവും എത്തി. ഡിസിഷൻ റിവ്യൂ ആവശ്യപ്പെടാൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തും മറ്റു കളിക്കാരും ഡ്രസ്സിംഗ് റൂമിന്റെ സഹായം തേടി എന്നാണ് ഇന്ത്യ ആരോപിച്ചത്. DRS നിയമം പറയുന്നതനുസരിച്ച് ബാറ്റിംഗ് ടീമിന് വേണ്ടി ക്രീസിലുള്ള ബാറ്റ്സ്മാൻമാർക്കോ ബൌളിംഗ് ടീമിന് വേണ്ടി ക്യാപ്റ്റനോ ആണ് DRSന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം. കളിക്കാർ കാണുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമായിരിക്കണം DRS ആവശ്യപ്പെടാൻ. എന്നാൽ ഡ്രസ്സിംഗ് റൂമിൽ ടെലിവിഷനിൽ കളി കണ്ട് DRSന്റെ കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകി എന്ന ആരോപണം ഇന്ത്യ ഉയർത്തിയതോടെ കളി കാര്യമാവുകയായിരുന്നു. ഇവിടെ തുടങ്ങിയ വിവാദങ്ങളാണ് ഇപ്പോൾ മൂന്നാം ടെസ്റ്റിലേക്കും എത്തിയിരിക്കുന്നത്. ഈ മത്സരങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസ് സ്പോർട്സ് എഡിറ്റർ ജോബി ജോർജ് അതേക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്.
രണ്ടാമത്തെ ടെസ്റ്റിനെ സംബന്ധിച്ചോളം തീർച്ചയായും ഏറ്റവും വലിയ പ്രശ്നമായി വന്നത് DRS വിവാദം തന്നെയാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ യഥാർത്ഥത്തിൽ ടീമുകൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ടെസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് യഥാർത്ഥത്തിൽ ഒരു രസകരമായ ഒരു കാര്യം, ഈ പരമ്പരയുടെ തുടക്കത്തിൽ ഒരുപക്ഷെ ഇത്ര വിവാദമാകുന്ന രീതിയിലേക്ക് സ്ലെഡ്ജിംഗ് മാറുമെന്ന് തോന്നിയിരുന്നില്ല. കാരണം പരമ്പര തുടങ്ങിയ സമയത്ത് ഡേവിഡ് വാർണർ പറഞ്ഞത് വിരാട് കോഹ്ലിയെ പ്രകോപിപ്പിക്കാൻ നോക്കുകയില്ല, അദ്ദേഹം പ്രകോപിതനായാൽ ഒരുപക്ഷെ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ആളാണ്, അതുകൊണ്ട് ഓസ്ട്രേലിയയുടെ ഭാഗത്ത് അത്തരം പ്രകോപനങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമാണ് കുറച്ചുകൂടി ഒരുപക്ഷെ ഈ പരമ്പരയിൽ അഗ്രസീവായി സ്ലെഡ്ജ് ചെയ്തത് എന്നാണ് ഈ രണ്ടു മൂന്ന് മത്സരങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അവർ അഗ്രസീവ് ആയിരുന്നു, അതേസമയം തന്നെ മേൽക്കൈയുള്ള സമയത്തെല്ലാം ഓസ്ട്രേലിയൻ താരങ്ങളും അതേ രീതിയിൽ തിരിച്ചടിക്കാനാണ് നോക്കിയത്. വിരാട് കോഹ്ലി പറയുന്നത് പലതവണ ഇത്തരത്തിൽ ഡ്രസ്സിംഗ് റൂമിന്റെ സഹായം അദ്ദേഹം ഓസ്ട്രേലിയൻ താരങ്ങൾ തേടുന്നത് അവർ കണ്ടു, ഇന്ത്യൻ ടീം പരാതിപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിവാദം അത് ഒരു അടഞ്ഞ അധ്യായമായി മാറ്റാൻ ഇരു ബോർഡുകളും ശ്രമിച്ചുവെങ്കിലും കളിക്കാർക്കിടയിൽ അതേ തുടർന്നുണ്ടായ ഒരു പക്ഷെ ആ ഒരു ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണം കണ്ടത്. മൂന്നാം ടെസ്റ്റിൽ ഇപ്പോൾ പ്രധാനമായിട്ടുമുള്ളത് ഈ ഒരുപക്ഷെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബാറ്റ്സ്മാരുടെ സമയത്ത് ക്ലോസിംഗ് ഫീൽഡേഴ്സും അതോടൊപ്പം തന്നെ വിക്കറ്റ് കീപ്പറും മറ്റും അമിതമായ ഒരു സ്ലഡ്ജിങ് അത് ഈ പരമ്പരയിൽ ഉടനീളം ഈ ടെസ്റ്റിലും പ്രകടമാണ്. പ്രത്യേകിച്ച് ചേതേശ്വർ പൂജാരെ പോലെ സാധാരണ വളരെയേറെ സംയമനം പാലിക്കുന്ന ഒരു കളിക്കാരൻ പോലും അഗ്രസീവായി സ്ലഡ്ജ് ചെയ്യുന്നത് ഈ പരമ്പരയുടെ ഒരു പ്രത്യേകതയെ കാണാം. അതേസമയം തന്നെ വിരാട് കോഹ്ലിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില പ്രകോപനപരമായ നീക്കങ്ങൾ ഓസ്ട്രേലിയയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കാണാം കോഹ്ലി വരുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്ലഡ്ജ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൗണ്ടറി ലൈനിനരികിൽ ഫീൽഡ് ചെയ്യുന്ന ഗ്ലെൻ മാക്സ്വെൽ അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ കോഹ്ലിയുടെ തോളിനേറ്റ പരുക്കിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ചില ആംഗ്യങ്ങൾ അതും ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ഈ മത്സരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്റ്സ്മാൻ പ്രത്യേകിച്ച് പുറത്താകുന്ന സമയത്ത് അവരെ സെൻഡ് ഓഫ് കൊടുക്കുക അതുപോലെയുള്ള പല നടപടികളും കളിക്കാരുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാറ്റ് റൺഷോ ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ യുവ ഓപ്പണറായ മാറ്റ് റൺഷോ അദ്ദേഹത്തിന് ശുചിമുറിയിൽ പോകുന്നതിന് വേണ്ടി അദ്ദേഹം ബാറ്റിംഗ് അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു. അതിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തു നിന്ന് ആവർത്തിച്ച് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ താരങ്ങൾ പുറത്താകുന്ന രീതി വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിഹസിക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്.
ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരങ്ങളിൽ ഇത്തരം പരസ്പരം ആക്രോശങ്ങളും അവഹേളനവുമൊന്നും പുതുമയുള്ള കാര്യമല്ല. ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് കൂടി വിശദീകരിക്കുകയാണ് ജോബി ജോർജ്.
ഇന്ത്യ ഓസ്ട്രേലിയ ഒരുപക്ഷെ ബോർഡർ ഗാവസ്കർ ട്രോഫിയായി 96 പരമ്പരയ്ക്ക് ശേഷം മാറി. അതിനുശേഷം സ്റ്റീവ് വോയുടെ ഓസ്ട്രേലിയ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു റെസിസ്റ്റൻസ് അതോടുകൂടിയാണ് ഇരു ടീമുകളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമുള്ള രീതിയിൽ പ്രകടനങ്ങൾ പുറത്തെടുത്തത്. അതിനുശേഷം ഈ സ്ലെഡ്ജിംഗ് ആൻഡ് ഒരുപക്ഷെ ഒരു പരിധി വിട്ട അല്ലെങ്കിൽ അത്തരത്തിൽ കുറച്ചുകൂടി ശക്തമായ നിലയിലേക്ക് പോയതായി നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം. എന്നാൽ അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിലെ ഏറ്റവും വലിയ അത്തരത്തിലുള്ള പോരാട്ടം 1981 ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ സംഭവിച്ചതാണ്. ആ പര്യടനത്തിലുടനീളം ഇന്ത്യക്കാർക്കെതിരെ അമ്പയറിംഗ് തീരുമാനങ്ങൾ ഇന്ത്യക്ക് പ്രതികൂലമായിരുന്നു. മെൽബൺ ടെസ്റ്റിൽ ചേതൻ ചൗഹാനും സുനിൽ ഗാവസ്കറും, നായകനായ സുനിൽ ഗാവസ്കറും ക്രീസിലുണ്ടായിരുന്ന സമയത്ത് ഡെന്നിസ് ലിലിയുടെ പന്തിൽ സുനിൽ ഗാവസ്കർ അവകാശപ്രകടനത്തിന്റെ ബാറ്റിൽ തട്ടിയ ശേഷമാണ് പന്ത് പാഡിൽ കൊണ്ടത് എന്നാണ്. എന്തായാലും അമ്പയർ LBW വിധിക്കുകയും കൂടെ ഉണ്ടായിരുന്ന ബാറ്റ്സ്മാനായ ചേതൻ ചൗഹാനെയും ഗാവസ്കർ വിളിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി പോകാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്തു. ചേതൻ ചൗഹാൻ പോകാൻ തയ്യാറായിരുന്നില്ല, എന്നാൽ ക്യാപ്റ്റൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഒരുപക്ഷെ ആ ബൗണ്ടറി ലൈൻ മറികടന്നിരുന്നെങ്കിൽ ഇന്ത്യ ആ മത്സരം ഇന്ത്യ ആ മത്സരം വിട്ടുകൊടുത്തതായി കണക്കാക്കി ഇന്ത്യ തോറ്റതായി വന്നേനെ. ആ സമയത്ത് മാനേജറായ ഡുറാനി ഓടിയെത്തി ഗാവസ്കറെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഗാവസ്കറെ മാത്രം പവനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും ആ മത്സരത്തിൽ 182 റൺസിന്റെ ലീഡ് വഴങ്ങിയ ശേഷം ഇന്ത്യ നാടകീയമായി ജയിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇതൊരു വലിയൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇന്ത്യൻ ടീമിൽ വരികയും വളരെ നാടകീയമായി ഓസ്ട്രേലിയ അവസാന ഇന്നിംഗ്സിലെ 83 റൺസ് പുറത്താക്കി ഇന്ത്യ ജയിക്കുകയും ചെയ്തു. പിന്നീട് കാര്യമായ ഇൻസിഡൻസ് ഇല്ലാതെയാണ് വന്നത്. എന്നാൽ സ്റ്റീവോ ഇന്ത്യയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ടോസിനായി ഏറെ സമയം കാത്തു നിർത്തി. സൗരവ് ഗാംഗുലിയാണ് ഇത്തരത്തിലുള്ള മാനസികമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആ പരമ്പരയിലുടനീളം ഓസ്ട്രേലിയൻ താരങ്ങളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. പിന്നീട് ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിലെ ഏറ്റവും ഒരുപക്ഷെ നിർഭാഗ്യകരമായ സംഭവം മങ്കി ഗേറ്റ് വിവാദം എന്നൊക്കെ അറിയപ്പെടുന്ന 2007-2008 അനിൽ കുംബ്ലെ നായകനായ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്കുള്ള പര്യടനമായിരുന്നു. ആ സമയത്ത് ഹർഭജൻ സിംഗ് ആൻഡ്രൂ സൈമൺസിനെ അദ്ദേഹത്തെ മങ്കി എന്ന് വിളിച്ചു എന്ന രീതിയിൽ സൈമൺസ് ആരോപണം ഉന്നയിക്കുകയും ഹർഭജൻ സിംഗിന് മൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ ടെസ്റ്റിലുടനീളം സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ 12 തീരുമാനങ്ങളാണ് അമ്പയറുടെ ഭാഗത്തു നിന്ന് വന്നത്. അതേസമയം തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ അന്ന് BCCI അധ്യക്ഷനായിരുന്ന ശരത് പവാറിന് ഒരു SMS അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഹർഭജൻ സിംഗിനെതിരായ ഈ നടപടി പിൻവലിക്കുകയും അമ്പയർമാരെ മാറ്റുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യ അടുത്ത ടെസ്റ്റിന് പെർത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. പെർത്തിലേക്ക് പോകുന്നതിന് പകരം ഇന്ത്യ കാൻബറയിലേക്ക് ഇന്ത്യൻ ടീം പോവുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ BCCI ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായി ഈ നടപടി പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഹർഭജൻ സിംഗിനെതിരായ നടപടി പിൻവലിക്കുകയും അമ്പയർമാരെ ആ മേറ സ്റ്റീവ് ബക്ലർ അടക്കം അമ്പയർമാരെ പരമ്പരയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച രസകരമായ ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച മൈക്കൽ ക്ലാർക്ക് തന്നെ ഈ വിഷയത്തിൽ സൈമൺസിന്റെ പ്രതികരണം അതിരു കടന്നതായി എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പര നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നീട് കഴിഞ്ഞ തവണ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ മിച്ചൽ ജോൺസണും വിരാട് കോഹ്ലിയും തമ്മിലുള്ള പോരാട്ടം നമ്മൾ കണ്ടതാണ്. ജോൺസൺ ബഹുമാനം അർഹിക്കുന്നില്ല എന്ന് കോഹ്ലി തുറന്നടിക്കുന്ന നിലയിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിൽ ഏതാണ്ട് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ് എന്നൊരു തോന്നൽ വന്ന 2000 ശേഷമാണ് ഇത്തരം വിവാദങ്ങളും കൂടിയത് എന്നതും ശ്രദ്ധേയമാണ്.
ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിലെ സ്ലഡ്ജിങ്ങിനെ കുറിച്ച് നോക്കിയ സാഹചര്യത്തിൽ ക്രിക്കറ്റിലെ സ്ലഡ്ജിങ്ങിന്റെ ചരിത്രം കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. 1765 ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ സ്ലഡ്ജിങ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഹാംബിൾട്ടണിൽ മെൻ ഓഫ് ഹാംഷെയർ ടീമും റെഡ് ഹോട്ട് ഹാംഷെയർ ടീമും തമ്മിൽ നടന്ന മത്സരത്തിനിടെയുണ്ടായ വാക്കേറ്റമായിരുന്നു ഇത്. പിന്നെ പലകാലത്തും പലതരത്തിലും സ്ലഡ്ജിങ് ഉണ്ടായെങ്കിലും സ്ലഡ്ജിങ്ങിന്റെ ഉസ്താദായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് താരം WG ഗ്രേസിനെയാണ്. 1896 ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് മത്സരത്തിനിടെയുണ്ടായ വാക്കേറ്റം ഇപ്പോഴും ക്രിക്കറ്റ് ചരിത്രകാരന്മാർ പരാമർശിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രമുഖ ക്രിക്കറ്ററായ രഞ്ജിത് സിംഗ്ജിയും ഗ്രേസുമായുണ്ടായ വാക്പോരാട്ടങ്ങൾ. രഞ്ജിത് സിംഗും ഒട്ടും മോശമായിരുന്നില്ല ഇക്കാര്യത്തിൽ. 1800 അവസാനം ഓൾഡ് ട്രാഫോർഡിൽ വച്ച് അദ്ദേഹത്തിന് സ്ലഡ്ജിങ്ങിനെ തുടർന്ന് മാച്ച് ഫീയുടെ പകുതി പിഴയടക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പുതിയ കാലത്ത് സ്ലഡ്ജിംഗ് എന്ന പദം ഇത്രത്തോളം പ്രശസ്തമാക്കിയത് ഓസ്ട്രേലിയക്കാർ തന്നെയാണ്. അടുത്ത കാലത്തുള്ള സ്ലഡ്ജിംഗ് വിവാദങ്ങൾ എടുത്താൽ അതിൽ ഭൂരിഭാഗം എണ്ണത്തിലും ഒരു വശത്ത് ഓസ്ട്രേലിയൻ താരങ്ങളുണ്ട്. ഗ്രേഡ് ക്രിക്കറ്റ് മുതൽ ഓസ്ട്രേലിയയിൽ സ്ലഡ്ജിംഗ് പതിവാണെന്നും കളിക്കാരെ മാനസികമായി ശക്തരാക്കാൻ അത് സഹായിക്കുന്നുണ്ടെന്നുമാണ് പല കളിക്കാരും പറയുന്നത്. എന്തായാലും ഇന്ത്യയും ഇപ്പോൾ അതേ പാതയിലാണ് എന്ന് വേണം കരുതാൻ ഇപ്പോഴത്തെ പരമ്പരകൾ കാണുമ്പോൾ.